ഇത് SBS റേഡിയോ മലയാളം.
നിവിൻ പോളിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ഇപ്പോൾ തിയേറ്ററുകളിലുള്ളത്. പ്രേമം സിനിമയുടെ തകർപ്പൻ വിജയത്തിനു ശേഷം ഒരൽപ്പം നീണ്ട ഇടവേള, പിന്നീടെത്തുന്നത് സ്വന്തം നിർമ്മാണത്തിലുള്ള ചിത്രം, അതും പോലീസ് വേഷത്തിൽ. പ്രേമത്തിന്റെ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷകൾക്കിടയിലാണ് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രം തിയേറ്ററുകളിൽ ഓടുന്നത്.
ചെറുക്കൻ എന്നതാടാ പണി?
പോലീസിലാ അമ്മച്ചി, സബ് ഇൻസ്പെക്ടർ.
ചെറുക്കന്റെ പേര്
ബിജു,
സബ് ഇൻസ്പെക്ടർ ബിജു, നല്ല പേര്.
പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ആക്ഷൻ ഹീറോ ബിജു എന്ന പേര് സ്വാഭാവികമായും ശ്രദ്ധേയമാണ്. ഒരു ആക്ഷൻ ഹീറോയ്ക്ക് ബിജു എന്ന വളരെ സാധാരണമായ പേര് എങ്ങനെ വന്നു എന്നതാണ് കൗതുകം. ഈ കൗതുകം തന്നെയാണ് സിനിമയുടെ വിജയവും. നായകൻ പോലീസായാൽ ആക്ഷൻ ഹീറോ ആയിരിക്കണമെന്നും ആക്ഷൻ ഹീറോയാണെങ്കിൽ ഇടിവെട്ട് പേര് വേണമെന്നുമൊക്കെയാണ് മലയാള സിനിമയുടെ ശീലങ്ങൾ. ഈ ശീലങ്ങളെ ഈ സിനിമ പേരിൽ മുതൽ തന്നെ തള്ളിക്കളയുന്നുണ്ട്.
പണ്ടത്തെ പോലീസാണെങ്കിലേ ഇടിച്ച് കോഞ്ഞാട്ടളക്കും, ഇപ്പൊ ജന്മൈത്രി പോലീസല്ലേ.
നമസ്കാരം, വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോ. ജപ്പാൻ സാറ്, കല്യാണമാണല്ലോ.
ഒരു സാധാരണ സ്റ്റേഷൻ പോലീസ് ഓഫീസർ, ഒരു സബ് ഇൻസ്പെക്ടർ, അയാളുടെ കരിയറിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് പലതരത്തിലുള്ള കേസുകളാണ്. ഒരു കേസ് മുന്നിൽ വന്ന് അത് അന്വേഷിച്ച് അത് കണ്ടെത്തി, അത്തരമൊരു രേഖീയമായ ജീവിതം റിയൽ ലൈഫ് പോലീസ് ഓഫീസർമാർക്കുണ്ടാകില്ല. അതൊക്കെ ഉണ്ടാകുന്നത് സിനിമയിൽ മാത്രമാണ്. പക്ഷേ ആക്ഷൻ ഹീറോ ബിജു പറയുന്നത് അത്തരത്തിലൊരു റിയൽ ലൈഫ് പോലീസ് ഓഫീസറെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ മുന്നിലേക്ക് വരുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ആത്യന്തികമായ പരിഹാരം അയാൾ ഉണ്ടാക്കുന്നുമില്ല. പല പ്രശ്നങ്ങൾ അയാളിലേക്കും അതുവഴി സിനിമയിലേക്കും കടന്നു വരുന്നുണ്ട്. അതൊക്കെ വന്ന പാടെ പോകുന്നുമുണ്ട്. സിനിമ അവസാനിക്കുന്നതും ഈ ശ്രേണി തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്.
സാറേ, ഗ്ലാസ് അങ്ങ് കുടിക്കും, അല്ലെ ഓടുമ്പോ താഴെ പോകും.
പോലീസ് നമ്മൾ സ്ട്രോങ് ആട്ടിക്കണം, നമ്മളെന്തിനു മേടിക്കണത്?
സിനിമയാണെങ്കിൽ ആദ്യം കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തണം, പിന്നെ ഒരു പ്രശ്നം അവതരിപ്പിക്കണം, അതിനുശേഷം ആ പ്രശ്നം വളരണം, അതിനുള്ള തിരിച്ചടി അവതരിപ്പിക്കണം, പിന്നെ ശുഭപര്യവസായിയായതോ അല്ലാത്തതോ ആയ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെയുള്ള നാടകശില്പങ്ങൾ കാർക്കശ്യത്തോടെ തുടർന്നു പോകുന്നതാണ് മലയാള സിനിമയുടെ ശീലം. ആ ശീലത്തെ വെല്ലുവിളിക്കുകയാണ് എബ്രിഷൈൻ തന്റെ രണ്ടാമത്തെ ചിത്രത്തിൽ. ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഏറ്റവും വലിയ കരുത്തും ഈ ബഹുസ്വരതയാണ്. സബ് ഇൻസ്പെക്ടർ ബിജു പൗലോസിന്റെ മുന്നിലേക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലാത്ത ഒരു സിനിമ.
സാറേ, ദുഷ്ടന്മാർക്കിട്ട് നല്ല ഇടി കൊടുക്കണേ സാറേ.
സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ?
ആയിരത്തി തൊള്ളായിരത്തി 1983 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം എബ്രിഡ് ഷൈനും നിവിൻ പോളിയും ഒരുമിക്കുമ്പോൾ പ്രതീക്ഷ വാനോളമാണ്. അതിനൊത്ത് വളർന്നില്ലെങ്കിൽ പോലും ഒരുപാട് തലങ്ങളിൽ ഒരു നല്ല സിനിമയുടെ സ്വഭാവം ഈ ചിത്രത്തിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചിത്രത്തിൽ വന്നുപോകുന്ന കഥാപാത്രങ്ങളുടെ ആഴമാണ്. സബ് ഇൻസ്പെക്ടർ ബിജുവും സംഘവും അറസ്റ്റ് ചെയ്യുന്ന മദ്യപനും, വിവാഹിതയായ സ്ത്രീയോട് പ്രണയാഭ്യർത്ഥനയുമായി പിന്നാലെ നടക്കുന്ന ഓട്ടോ ഡ്രൈവറും, ഭാര്യ ഓടിപ്പോയെന്ന പരാതിയുമായി വരുന്ന കൂലിപ്പണിക്കാരനും, സ്വർണം മോഷ്ടിച്ച ഫ്ളാറ്റിലെ ജോലിക്കാരിയുമൊക്കെ പച്ച ജീവന്റെ പ്രതിരൂപങ്ങളാണ്. അവരൊക്കെ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഈ സിനിമയുടെ ജീവനം. എന്നാൽ നിവിൻ പോളിക്ക് ഏറെയൊന്നും അഭിമാനിക്കാനില്ലാത്ത സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു. പലയിടങ്ങളിലും നിവിൻ യൂണിഫോമിലും കഥാപാത്രത്തിലും ഒതുങ്ങാതെ പോകുന്നുണ്ട്. മറുവശത്ത് വന്നുപോകുന്ന താരങ്ങൾ, അതിൽ തന്നെ അമച്വറായ അഭിനേതാക്കൾ പോലും രംഗം കൈയടക്കുന്നുണ്ട് താനും. സിനിമയുടെ 2 മണിക്കൂർ കഴിയുമ്പോൾ മനസ്സിൽ മായാതെ നിൽക്കുന്നത് വെറും 5 മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന 2 സീനുകളിൽ വന്നുപോയ സുരാജ് വെഞ്ഞാറമ്പോളാണ്. ഒരു തമാശ പോലും പറയാതെ സുരാജ് തന്റെ അഭിനയത്തിന്റെ ആഴം അറിയിക്കുന്നുണ്ട്. ബാലതാരത്തിൽ നിന്ന് നായികയായി സ്ഥാനക്കയറ്റം കിട്ടിയ അനു ഇമ്മാനുവേലിന് പക്ഷേ പാട്ടിലും നായകന്റെ ഫോണിനപ്പുറവും മാത്രമാണ് സ്ഥാനം. Mm-hmm. 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 Mm-hmm.
ക്ഷണം നീയും കേൾക്കുന്നുണ്ടോ വന്നു
ശബ്ദ സൗന്ദര്യം മലയാള സിനിമയ്ക്ക് നൽകിയ ജെറി അമൽദേവ് മടങ്ങിവരുന്നു എന്നതാണ് ആക്ഷൻ ഹീറോ ബിജുവിന്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ ജെറി അമൽദേവ് ഒരുക്കിയ ഗാനം പണ്ടെപ്പോഴോ അദ്ദേഹം തന്നെ നമുക്ക് തന്ന ഏതോ പഴയ ഈണത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.